പന്ത്രണ്ടാം പ്രവാചകന്മാരുടെ സ്ത്രീകൾ കുടീരങ്ങൾ നിന്ന് പുനർജീവിക്കട്ടെ. അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ചു പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും? പൽസഹയിലെ മുദ്രമോദനം പോലെയായിരുന്നു അവൻ. യഹോസദാക്കിന്റെ പുത്രനായ യേശുവയും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാടുകളിൽ ആലയം പണിതു, കർത്താവിന് മഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി. നെഹെമ്യയുടെ സ്മരണയും ശാശ്വതമാണ്. അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി, വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ഹേനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല. അവൻ ഭൂമിയിൽ നിന്ന് സംഹരിക്കപ്പെട്ടു. ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല. അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു. ക്ഷേമം സേത്തും ബഹുമാനിതരാണ്. സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദമും മുനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവ്, ജനത്തിന്റെ അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിൽ അവൻ അടിസ്ഥാനമിട്ടു. അവന്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു. ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കിട്ടി. അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു. ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ്. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ, ഉത്സവവേളയിൽ പൂർണചന്ദ്രനെ പോലെ, അത്യുന്നതന്റെ ആലയത്തിന് മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ, തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴ വില്ല് പോലെ, വസന്തത്തിൽ പനിനീർപ്പു പോലെ, നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ, വേനൽക്കാൽ തുലവനവനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ, ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ, രത്ന ലഘിച്ചുമായ സ്വർണ തളിക പോലെ, കാഴ്ച നിൽക്കുന്ന ഒലിവ് പോലെ, മേഘം ഉരുമ്പുന്ന ദേവദാര് പോലെ അവൻ പ്രശോഭിച്ചു. അവൻ മഹിമയേറിയ സ്ഥാന വസ്ത്രമണിഞ്ഞ സർവാലങ്കാര പോഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി. അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു. ഭൂമാർ മൂല സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു. അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലിയതുമായ ലബനോനിലെ ഇളം ദേവതാരുപോലെ ശോഭിച്ചു. അഹറോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷണത്തോടുകൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി. ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നും ബലിപീഠത്തിന്റെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിന് ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രതീകരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിലൊഴുക്കി. അഹറോന്റെ പുത്രന്മാർ ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹൾ മൂടുകയും ചെയ്തു. അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി. ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ, സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു. ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ചു പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാൻ അത്യുന്നതനുമായ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു. ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മോഹത്തപ്പെടുന്നതിന് എടുത്തുന്നതിന് അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഹിമയോൻ ഇറങ്ങിവന്ന ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതന്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു. എല്ലായിടത്തും കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിന്റെയും ദൈവത്തെ വാഴ്ത്തുക. അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ജനങ്ങൾ സമാധാനപൂർണമാക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാടുകളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യട്ടെ. രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു. മൂന്നാമത്തേത് ജനതയെ അല്ല. ഹെയർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ശെക്കേമിലെ മൂഢജനതയും വിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിലെ എലയാസറിന്റെ മകൻ സിറാക്കിന്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത്. ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ, അവയെ ഹൃദയത്തിൽ പ്രദർശിക്കുന്നവൻ ജ്ഞാനിയാകും, അവ അനുഷ്ഠിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും. കർത്താവിന്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്. കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങേ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് എന്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു. അവിടുന്ന് എന്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകന്റെ മലയിൽ നിന്നും വ്യാജം പറയുന്നവന്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു. എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു. എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എന്റെ ജീവനെ വേട്ടയാടിയവരുടെ കാര്യങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിന്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പാതാളത്തിന്റെ അടുത്തു നിന്ന് ശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന്, രാജാവിനോട് ദോഷം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഞാൻ മരണത്തോടടുത്തു. എന്റെ ജീവൻ പാതാളത്തിന്റെ അഗാധത്തെ സമീപിച്ചു. എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു. എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല. മനുഷ്യരുടെ സഹായത്തിന് വേണ്ടി ഞാൻ ചുറ്റും നോക്കി, ആരെയും കണ്ടില്ല. കർത്താവെ, അപ്പോൾ ഞാൻ അങ്ങയുടെ കാരണം മനസ്മരിച്ചു. പണ്ടു മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ശത്രുകരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് എന്റെ പ്രാർത്ഥന ഉയർന്നു. മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു. ക്ലേശകാലങ്ങളിൽ അഹങ്കാരുടെ മധ്യേ ഞാൻ നിരാശയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എന്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു. അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. അങ്ങേക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും. എന്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു. അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും. കർത്താവിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തും. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിന് വേണ്ടി ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. ദേവാലയത്തിന് മുമ്പിൽ അവൾക്ക് വേണ്ടി ഞാൻ യാചിച്ചു. അവസാനം വരെ ഞാൻ അവളെ തേടും. മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നത് വരെ എന്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു. ഞാൻ നേരിയ പാതയിൽ ചരിച്ചു. യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു. അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു. ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു. അതിൽ ഞാൻ മുന്നേറി. എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മോഹത്തപ്പെടുത്തും. ജ്ഞാനത്തിനൊത്ത ജീവിക്കുവാൻ ഞാൻ ഉറച്ച നന്മയ്ക്ക് വേണ്ടി ഞാൻ തീർച്ചയായി ഉത്സാഹിച്ചു. ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല. ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു. ഞാൻ നിഷ്ഠയോടെ പെരുമാറി. ഞാൻ സ്വർഗത്തിലെ കൈകൾ ഉയർത്തി. അവളെ കുറിച്ചുള്ള എന്റെ അജ്ഞതയെ പ്രതിപലപിച്ചു. ഞാൻ എന്റെ ഹൃദയമോളിലെ വിതരിച്ചു. ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി. ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി. ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല. അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു. എനിക്കൊരു നിധി കൈവന്നു. കർത്താവ് എനിക്കൊരു നാവ് നൽകി. അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എന്റെ അടുക്കൽ വരട്ടെ. അവർ എന്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ. ജ്ഞാനമില്ലെന്ന പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ചിന്തിക്കാത്ത എന്തുകൊണ്ട്? ഞാൻ വിളിച്ചു പറഞ്ഞു, സൗജന്യമായി അവളെ നേടുക. അവളുടെ മുഖത്തിന് കരുത്തു ചായച്ചു കൊടുക്കുക. പ്രബോധനം സ്വീകരിക്കുക. അത് സമീപത്ത് തന്നെയുണ്ട്. ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ. എനിക്കേറെ വിശ്രമം കിട്ടിയെന്ന് കാണുവിൻ. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം. നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ. നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ. യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ശലോമോന്റെ സദൃശവാക്യങ്ങൾ അധ്യായം 1. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ ശലോമോന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനവും പ്രമോദനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം, നീതി, ന്യായം, നേർ എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കാനും അല്പബുദ്ധികൾക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന പരിജ്ഞാനവും വികസനവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃത്തി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഘോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്ക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും വരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പണിയുമായിരിക്കും. മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പതിയിരിക്കാം. നിർദോഷിയെ കാരണം കൂടാതെ പഠിപ്പാൻ ഒളിച്ചിരിക്കാം. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായി വിഴുങ്ങിക്കളയാം. നമുക്ക് വലിയൊരു സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമ്മാംസം കിട്ടും. നമുക്കെല്ലാവർക്കും സഞ്ജീവനായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ, മകനെ, നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാലുകളെ പാതയിൽ വയ്ക്കുകയും അരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാനോടുന്നു. രക്തം ചൊരിയിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. പശികാന്തി വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ. അവർ സുന്ദരക്ഷനായി പതിയിരിക്കുന്നു. സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ എവരുടെയും വഴികൾ അങ്ങനെ തന്നെ. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീതിയിൽ ഘോഷിക്കുന്നു. വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവുമുള്ള തിരുക്കളുടെ തലയ്ക്കിൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനതയെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികൾ നിങ്ങൾ പരിഹാസിൽ സന്തോഷിക്കുകയും പോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തിൽ വെറുക്കുകയും ചെയ്യുന്നിടത്തോളം എന്റെ ഉപാസനയ്ക്കാത്തിരിഞ്ഞു കൊള്ളുകയും ഞാൻ എന്റെ മനസ്സാ നിങ്ങൾക്ക് പൊഴിച്ചു തരും. എന്റെ വചനങ്ങൾ നിങ്ങളെ അറിയിക്കും. ഞാൻ വിളിച്ചിട്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിട്ടാരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനയ്ക്കുകയും ഒഴിച്ചു കളയുകയും എന്റെ ശാസ്ത്രീയത്വം അനുസരിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥിച്ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾക്ക് പ്രവർത്തിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും. ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, കണ്ടെത്തുകയും ഇല്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ, യഹോവയെ തിരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസ്ത്രയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിച്ചാൽ ക്ലേശിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. പോഷന്മാരുടെ നിശ്ചിന്ത അവരെ നശിപ്പിക്കും. എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും. പറയുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമാണ്ട് തിരുനാമത്തിൽ ആഴ്ചപ്പെട്ടവനാകുന്ന സ്ത്രീയേക ദൈവത്തിന്റെ ഒരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തോഷ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച ദൂരം നടത്തി വരുന്ന അനുഗ്രഹിതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകമായിട്ട് നിരന്തരമായി ശുശ്രൂഷയിൽ ധന്യമാക്കി തീർക്കുന്ന സർവശക്തനായ ദൈവത്തെ നമുക്കുമായിട്ട് ആരാധിക്കുകയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന്റെ മത്താപൂരത്തെ വളരെ സ്നേഹാദരോടുകൂടി ഈ അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്ക് നല്ല ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം നിരന്തരം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന വന്നിയ പി സി ഓർ എസിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നിരന്തരം ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന മദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഗീതമാണ്. മൽപ്രിയനെ എന്നേച്ച് നായകനെ എപ്പോൾ വരും, എന്റെ കണ്ണുനീർ കുറച്ചിടുവാൻ അങ്ങേ ആശ്ലേഷിപ്പാൻ യേശുവെ വാനമേഘ വേഗം വന്നിടണമേ. തീർച്ചയായിട്ടും ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പാകെ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയാണ് ഞാൻ വീണ്ടും വരും. ഒരുപക്ഷെ സമസ്ത മാനവജാതിയും ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടുകൂടി തമ്പുരാനെ കാത്തിരിക്കുന്നു. ആ ഒരു പ്രതീക്ഷയുടെ യാഥാർത്ഥ്യം നമ്മെ ധ്യാനാത്മകമായി വിളിച്ചോതുന്ന അനുഗ്രഹീതമായ ഒരു ഗീതം 38-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം. മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങയെ ആശ്ലേഷിപ്പാ, എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങയെ ആശ്ലേഷിപ്പാ, എന്നേച്ചുവേ വാനമേഘേ വേഗം വന്നിടണേ, എന്നേച്ചുവേ വാനമേഘേ വേഗം വന്നിടണേ, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, അത്യാകാശെ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, മധ്യാകാശെ സ്വർഗീയ ദൂതരുമാ വന്നിടുമ്പോൾ, എനിക്കായി മുറി വേറ്റതാ ആ പൊൻമുഖം മുത്തുവാ, എനിക്കായി മുറി വേറ്റതാ ആ പൊൻമുഖം മുത്തുവാ, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, മൽപ്രിയനെ നായകനെ എപ്പോൾ വരും, വെൺമാവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ അങ്കമാതിൽ, വെൺമാവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ അങ്കമാതിൽ, ചേർന്നോവിൻസാവി ദേവം നോ അല്ലേലുയ്യ പാടുവാ, ചേർന്നോ നിൻസാവി ദേവം നോ അല്ലേലുയ്യ പാടുവാ, ബുദ്ധിയുള്ള ബ്രഹ്മണ കന്യയെ പോൽ ഓരങ്ങും നേ, ബുദ്ധിയുള്ള ബ്രഹ്മണ കന്യയെ പോൽ ഓരങ്ങും നേ, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നേച്ചു നായകനെ എപ്പോൾ വരും, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു ആ പാടുങ്കു നദീതീരേ, ജീവാവൃ വൃക്ഷത്തിൻ പാണലിൽ ആ പാടുന്തോ നദി തീരെ ജീവാ വൃക്ഷത്തിൻ പാണലിൽ എൻ സ്വർഗ വീട്ടിലെത്തുവാൻ തോതിച്ചിടുന്നേ എൻ വാണാള എൻ സ്വർഗ വീട്ടിലെത്തുവാൻ തോതിച്ചിടുന്നേ എൻ വാണാള മൽപ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി. എന്റെ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
ദൈവമായ അർത്ഥാവിന്റെ നാമത്തിൽ ഒന്നിനു വരാതിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കാരണം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾക്കാർ കൈക്കൊണ്ട് ഞങ്ങൾക്കോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
സ്വാമേ നിനക്ക് സ്തുതി. ആവികളായ കടിയാരോട് കരുണ ചെയ്യുന്ന മെസ്സിയ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധമാപ്പെടണമേ, രാജ്യം വരയണമേ, നിന്റെ തിരുവിടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. മലയാളക്കാരോട് ഞാൻ ക്ഷമിച്ചതുകൊണ്ട് കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. വിഷമം തന്നെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നാല് രാജ്യശക്തി മോത്തും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
നമ്മുടെ ഭർത്താവിനോട് കൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ വീട്ടിൽ ഫലമായ ഭർത്താവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അറിയാമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടപ്പോടും മരണസമയത്തിലും നീന്തണം അപേക്ഷിച്ചുകൊള്ളണമേ. ബാറയ്ക്കുമോ സത്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ ഏകപുത്രനെ കൽപ്പിച്ചയച്ചതിനാൽ നിനക്ക് സ്തുതി. സത്യവാനായ പുത്ര, നിന്റെ ശിഷ്യന്മാരുടെ മേൽ നിന്റെ വിശുദ്ധ രൂഹ അയച്ചതിനാൽ നിനക്ക് സ്തുതി. പരിശുദ്ധ സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നതിനാൽ ക്ലീശന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി. മൂന്ന് ഗ്നോമുകളോടും ഏക സാരാംശത്തോടും കൂടിയവനും ലോകങ്ങളുടെ സ്വഭാവം സകലത്തിന്മേലും അധികാരിയുമായുള്ളവേ നിനക്ക് സ്തുതി. ജീവനുള്ള ശ്രമിക്കുക, നിന്റെ പിതാവിനോടും നിന്റെ പരിശുദ്ധ രൂഹാടും കൂടുന്നേക്കും നിനക്ക് സ്തുതി. നിന്റെ സ്വരൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്നതിന്റെ മരണത്താൽ നിങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റം കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി. നീ ഏറ്റം ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. സ്ത്രീകന്മാർക്ക് സഹോദരന്മാരായി തീരുകയും നീ ഏറ്റം വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവജനത്തെ ശിഷ്യപ്പെടുത്തുവനെന്നും ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നും അവരോട് കൽപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും നിന്റെ മനുഷ്യപ്രീതിയെക്കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞങ്ങളുടെ ഹൃദയ കണ്ണുകൾ നിങ്കിലേക്ക് പതിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുകയും യാദൃശ്ചികമായി ചെന്നു ചേരുകയും ചെയ്യുന്ന എല്ലായിടത്തും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ വഴികളിലും യാത്രയിലും ഞങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾക്ക് അയച്ചു തരത്തക്കവണ്ണം നിന്റെ പിതാവിനെ ഞങ്ങളോട് യോജിപ്പിക്കണമേ. നീ ഞങ്ങളുടെ മുമ്പിൽ വഴി തെളിയിക്കുന്നവരായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സ്ത്രീകന്മാരോട് കൂടെ നീരുന്ന പ്രകാരം നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങൾ വഴിയിൽ കൂടി നടക്കുമ്പോൾ നിന്നെ കുറിച്ച് വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നടക്കുമാറാകണമേ. നിന്നാൽ സകല ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ കാഴ്ചകളിൽ നിന്നും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിക്കാനും നിന്നാൽ ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴിവിട്ട് നടക്കാതെയും തിന്മയാകുന്ന കടിയിലകപ്പെടാതെയും പാമ്പ് കടി കൊള്ളാതെയും ദുഷ്ടജന്തുവിനാനും തേളിനാനും ഉപദ്രവിക്കപ്പെടാതെയും ദുഷ്ടമനുഷ്യരാൾ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. കർത്താവേ, വ്യസനം കൂടാതെ ഞങ്ങളുടെ ബോധങ്ങളെയും ഉപദ്രവം കൂടാതെ ഞങ്ങളുടെ ശരീരങ്ങളെയും കാത്തുകൊള്ളണമേ. അനാവശ്യങ്ങളെ വിചാരിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെയും ജഡമോഹങ്ങളിൽ ഉൾപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ. നിന്റെ മഹത്വത്തിന് ചേരാത്ത സകലത്തെയും ഞങ്ങൾ നിന്നൊരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങൾ പുതുവാക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധ ദ്രൂഹയുടെ അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായിരിക്കാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയും കരുണയും കൈക്കൊള്ളുവാനും നിന്റെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ ദ്രൂഹായിപ്പോഴല്ല എപ്പോഴും നിനക്ക് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ.
ശ്രീമേനി
ഈ ബുധനാഴ്ചത്തെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാമല്ലോ ഈ വ്യാഴാഴ്ച നാളെ സ്വർഗാരോഹണ പെരുന്നാളാണ്. യേശു ക്രിസ്തു ഉയർപ്പിന് ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സമയങ്ങളിൽ ശിഷ്യന്മാരോട് കൂടി ആയിരിക്കുകയും അവരെ സഭമണിയുവാൻ ശക്തീകരിക്കുകയും ചെയ്തതിനു ശേഷം തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയ സംഭവമാണ് ആരോഹണ പെരുന്നാളിലൂടെ നാം ഓർക്കുന്നത്. ഇന്ന് വൈകിട്ട് മിക്ക ദേവാലയങ്ങളിലും ശുശ്രൂഷകളുണ്ട്. വിശുദ്ധ കുർബാനയും സ്വർഗാരോഹണത്തിന്റെ ശുശ്രൂഷയും ഉണ്ട്. സത്യത്തിൽ 40 ദിവസം വലിയ നോമ്പിന് തൊട്ടു മുമ്പുള്ള 40 ദിവസം കഴിയുമ്പോ വലിയ നോമ്പില് 40 ദിവസം കഴിയുമ്പോ നമ്മുടെ 40-ാം വെള്ളിയാഴ്ച കുർബാന ഉണ്ടാകും. അതേപോലെ തന്നെയാണ് ഈസ്റ്റർ കഴിയുമ്പോ 40 ദിവസം കഴിയുമ്പോ വരുന്നതാണ് സ്വർഗാരോഹണ പെരുന്നാൾ. യേശു ക്രിസ്തു യഹൂദിയായി യെരുശലേമിനടുത്ത് ഒലിവുമലയുടെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയത് ശിഷ്യന്മാർ സാക്ഷ്യം വഹിച്ചതാണ്. അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. അവനെ അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അങ്ങനെ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി പോകുമ്പോൾ ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മുടെ സ്വർഗാരോഹണ പെരുന്നാളിൽ 4 ദിക്കിലേക്കും ശ്ലീബ ഉയർത്തി ശ്ലീബ ആഘോഷം നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവിടെ ഉള്ളവരെ അനുഗ്രഹിച്ച ആ അനുഗ്രഹം പോലെ ദൈവത്തിന്റെ സ്വർഗാരോഹണം ചെയ്യുന്ന ക്രിസ്തുവിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗാരോഹണ പെരുന്നാളിൽ സംബന്ധിക്കുന്ന നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട പി സി ജോർജച്ചനാണ്. അച്ഛനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛൻ വാൻകൂവർ പള്ളിയുടെ സെന്റ് ജോർജ് പള്ളിയുടെ ചുമതല വ്യക്തിയായിരുന്നു. അച്ഛന്റെ വിസ പേപ്പേഴ്സ് ഒക്കെ ശരിയായി അച്ഛനെ ഡിട്രോയിറ്റ് സെന്റ് ഗ്രിഗോറിയസ് പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നതാണ്. വിസ കാര്യങ്ങളൊക്കെ ശരിയാകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാം ശരിയായി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അച്ഛൻ ഡിട്രോയിറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നു. അച്ഛനെല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി സി ജോർജസൻ ഗാനം നയിക്കുന്നതും ആയിരിക്കും.
520-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഗീതമാണ് പഴയ ഗാനം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പോഴ്ചയ്ക്കുമായി തിരുനിരണം പിയനെ, തിരുനാമം ഉയർന്നിവിടട്ടെ. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടിയാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷപൂർണ്ണമായി തീരുന്നത്. തീർച്ചയായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളൊരു വെളിച്ചം നമ്മളിൽ ഉണ്ടാകുന്നത് തന്നതെല്ലാം തമ്പുരാന്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിച്ചേരുമ്പോഴാണ്. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാനും ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാനും നമുക്കുള്ള വിളിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ആ ഒരു ബോധ്യത്തോടുകൂടി ഈ ഗീതം ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിന്.
അങ്ങേ പൂകഴ്ചയ്ക്കുവായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി. സ്നേഹത്തിലൂടെ എല്ലാം കാണുക, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുക, സ്നേഹത്തിലൂടെ എല്ലാം കാണുക, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുക. എന്നിൽ നിന്നെ സ്വഭാവം പകരണമേ, ദിവ്യ തേജപാലനെ നിറയ്ക്കണമേ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജപാലനെ നിറയ്ക്കണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി. അപ്പാവിൻ ഭക്തിയോടെ ജീവിപ്പാ, അപ്പ മൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ, അപ്പാവിൻ ഭക്തിയോടെ ജീവിപ്പാ, അപ്പ മൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാ, ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ, ആത്മനായക നിരന്തരമാ എന്നിലാത്മദാനങ്ങൾ പകരണമേ, എല്ലാം മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി. നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ. പൂവിൽ ഞങ്ങൾ കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ, പൂവിൽ ഞങ്ങൾ കല്ലവാനവനെ അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച മിഞ്ചനം, വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേർതിരിച്ച മിഞ്ചനം, നിന്റെ കുന്നുനാമ മഹത്വത്തിന ദിനം തോപ്പിപ്പാൻ കൃപ നൽകണമേ, നിന്റെ പൊന്നുനാമ മഹത്വത്തിന ദിനം തോപ്പിപ്പാൻ കൃപ നൽകണമേ, എല്ലാ അങ്ങേ മഹത്വത്തിനായി, എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുവാൻ തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ തീർന്നിടണമേ പ്രിയനേ, തിരുനാമ
തിരുവചന ശുശ്രൂഷയ്ക്കായിട്ട് വന്നിയ ബി സി യോറച്ചനെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അശ്വന്യ തിരുമേനി വന്നിയ വൈദിക ശ്രേഷ്ഠത, കർത്താവിൽ അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, അശ്വന്യ തിരുമനസ്സുകൊണ്ട് ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. പുനരുത്ഥാനത്തിന് ശേഷം കർത്താവിനെ കാണാനായിട്ട് സാധിക്കാതെ ഇരുന്ന ശിഷ്യന്മാർ അവരുടെ സ്വന്തം വിവേകത്തിലൂന്നുകയും പലപ്പോഴും കർത്താവ് നിർദ്ദേശിച്ച വഴിവിട്ട് സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ അവരോട് ചേർന്ന് നടക്കുകയും പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തുകയും വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്ത 40 ദിവസങ്ങളായിരുന്നു നമ്മളിതുവരെയും വീണ്ടും അനുഭവവേദ്യമാക്കി നമ്മൾ കൊണ്ടുപോയത്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് പൊളുത്തുകയാണ്. തുടർന്ന് വലിയ ഉത്തരവാദിത്വത്തിലേക്ക് തമ്പുരാൻ ശിഷ്യന്മാരെയും നമ്മയും നയിക്കുകയാണ്. സ്വന്തം വിവേകത്തിലൂന്നി നമ്മളുടെ പാത തിരഞ്ഞെടുക്കുവാനുള്ള ഒരു താല്പര്യം പലപ്പോഴും മനുഷ്യർക്കുണ്ട്. ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ടു, ഞങ്ങളുടെ കാലുകൾ നിന്റെ വഴി വിട്ട് സഞ്ചരിക്കരുത്. നമ്മുടെ കാലുകൾ എപ്പോഴും കർത്താവിന്റെ പാതയിൽ സഞ്ചരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു അതിനോട് ചേർന്ന് വരുന്നതായ ഒരു വേദഭാഗമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി കർത്താവിൽ ശരണപ്പെട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സദൃശ്യവാക്യങ്ങൾ 19:2 പ്രോവേബ്സ് ചാപ്റ്റർ നമ്പർ 19 വേഴ്സ് നമ്പർ 2. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, പത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. ഡിസയർ വിത്തൗട്ട് നോളജ് ഈസ് നോട്ട് ഗുഡ്, ഹേസ്റ്റി ഫീറ്റ് മിസ്സസ് ദ വേ. പത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവന് പിഴച്ചു പോകുന്നു, അല്ലെങ്കിൽ ധൃതി കൂട്ടുന്നവന് വഴിതെറ്റുന്നു എന്നർത്ഥം. നമ്മുടെ ജീവിതത്തിൽ ഒരു നിശ്ചിത സ്പീഡിൽ പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സ്പീഡ് കൂടിയാലും പ്രശ്നമാ, സ്പീഡ് കുറഞ്ഞാലും പ്രശ്നമാ, തെറ്റുപറ്റും. സ്വന്തം സ്പീഡിൽ പോകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർ അതനുസരിച്ച് തങ്ങളുടെ ജീവിതവും തീർത്ഥാടനവും ക്രമീകരിക്കാനായിട്ട് ദൈവത്തിന്റെ താല്പര്യം. നമുക്കറിയാം, റോഡിലൂടെയൊക്കെ ഒരു ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഒക്കെ പോകുമ്പോൾ അതിന്റെ നിശ്ചിതമായ ഒരു സ്പീഡുണ്ട്. നമ്മളാണെങ്കിലും കാർ ഓടിക്കുന്നതിന് സ്പീഡ് കൂടിയാലും ടിക്കറ്റ് കിട്ടും, സ്പീഡ് കുറഞ്ഞ് ട്രാഫിക്കിന് പ്രശ്നം ഉണ്ടാക്കിയാലും ടിക്കറ്റ് കിട്ടും. അതുകൊണ്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ധൃതി കൂട്ടരുത്, തിടുക്കം കൂട്ടരുത് ഒന്നിനും. ദൈവത്തിന്റെ നിശ്ചയത്തിന് കാത്തിരിക്കുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണം എന്നുള്ളൊരു ആശയമാണ് ഹേസ്റ്റി ഫീറ്റ് മിസ്സസ് ദ വേ എന്നതുകൊണ്ട് ജ്ഞാനിയായ സലോമോനിലൂടെ ദൈവം നമ്മളോട് ഘോഷിക്കുന്നത്. ഇതുമായിട്ട് ചേർന്ന് ചില ആശയങ്ങളൊന്ന് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 32:9 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോമർ കഴുതയെയും പോലെയാകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകുകയില്ല. കുതിരയെയും കഴുതയെയും സ്വാധീനമാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവർ അതിന്റെ സ്പീഡ് നിയന്ത്രിക്കുക. കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അതിന്റെ സ്പീഡ് നിയന്ത്രിക്കുക. കുതിരയ്ക്ക് അതിഭയങ്കര സ്പീഡാ. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കൂടെ ആണെങ്കിൽ പറയുകയും വേണ്ട. അപ്പൊ അതിന്റെ സ്പീഡ് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഓവർ കഴുതയ്ക്ക് സ്പീഡ് കുറവാണ്, അതിന്റെ കുറച്ചുകൂടെ സ്പീഡിൽ കൊണ്ടുപോകേണ്ടതായ ആവശ്യമുണ്ട്. അപ്പം സ്പീഡ് കൂടിയാലും പ്രശ്നമാ, കുറഞ്ഞാലും പ്രശ്നമാണെന്നുള്ളതാ. ജീവിതത്തിൽ തിടുക്കം നമുക്ക് പലപ്പോഴും ചില പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മളെ കൊണ്ടുപോകും. നമ്മുടെ സാധാരണ ജീവിതത്തിലും സമ്പത്തുണ്ടാക്കാനും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുമുള്ള അനാവശ്യ തിടുക്കം നമ്മളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ആത്മീയ ജീവിതത്തിൽ അതനുഭവിക്കുന്ന പ്രശ്നമാണ്. ആത്മീയ ജീവിതത്തിൽ എല്ലാം ലഭിച്ചു എന്നൊരു ചിന്തയുണ്ടാവുകയും പിന്നീട് പലപ്പോഴും ദൈവാലയത്തിൽ നിന്നും മറ്റുള്ളയിടങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നതുമായ ഒരു ശൈലി പലപ്പോഴും കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ജീവിത യാത്ര ആക്സിലറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നടക്കണമെന്നുള്ള ഒരു സന്ദേശം ഇവിടുന്ന് ലഭിക്കുകയാണ്. എന്നാൽ ദൈവം നിശ്ചയിച്ച ക്രമീകരണത്തിനപ്പുറമായിട്ട് ജീവിതത്തിൽ സ്പീഡ് കൂടിയിട്ട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചില വ്യക്തികളെയായിരുന്നു നമ്മൾ കാണുന്നത്. നമുക്കറിയാം, യേശുമ്പുരാന്റെ പരിശുദ്ധോഷാകാലത്ത് രക്തസ്രാവക്കാരി 12 കാത്തിരിക്കേണ്ടി വന്നു. കൂനിയായ സ്ത്രീ 18 ആയിട്ട് അവൾക്ക് കൂനുണ്ടായിരുന്നു. തളർവാദ രോഗി 38 തളർവാദ രോഗിയായിരുന്നു. അപ്പോൾ ദൈവം ഇടപെടുന്ന ആ ഒരു സമയമുണ്ട്, ദൈവം ക്രമീകരിക്കുന്ന ആ ഒരു സ്പീഡുണ്ട് ജീവിതത്തിൽ, അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളതാണ്. വീട് കൂടിയിട്ട് പ്രതിസന്ധികളിലേക്ക് പോയ വ്യക്തികളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നവരുടെ ഒന്നാമത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത് അബ്രഹാം പിതാവ് എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്പീഡ് കൂടിയ പ്രശ്നം? ഉൽപ്പത്തി പുസ്തകം 12:1-2 വാക്യങ്ങളിൽ യഹോവയാം ദൈവം അബ്രഹാമിന് വാഗ്ദാനം കൊടുത്തിരുന്നു, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവത്തിന് വലിയ വാഗ്ദാനം കിട്ടിയ വ്യക്തിയാണ് അബ്രഹാം പിതാവ്. എന്നാല് 75 വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്നതും വെളിയിലേക്ക് വരുന്നതും. ഇത്രയും നാള് മക്കളില്ലാതിരുന്ന അബ്രഹാമിനോട് പറയുക, സന്തതിയെ നൽകുമെന്ന് പറയുക, വലിയ ജാതിയാക്കുമെന്ന് പറയുക, 75 വയസ്സിൽ വാഗ്ദാനം കിട്ടി. എന്നാല് നമുക്കറിയാം പിന്നീട് ഇസ്ഹാഖ് ഉണ്ടാകുന്നത് 100 വയസ്സിൽ മാത്രമാണ്. 25 കഴിഞ്ഞതിന് ശേഷമാണ് ദൈവം തന്റെ വാഗ്ദാനം നിവർത്തിക്കുന്നത്. അതിനിടയ്ക്കുണ്ടായ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വെക്കാനായിട്ടാണ്, എന്താണ് സ്പീഡ് കൂടിപ്പോയെന്നുള്ളത്. 15 വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമേ ഭയപ്പെടേണ്ട. 1 തന്നെ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയമാണെന്ന് പറഞ്ഞാൽ നിന്നെ ആരായാലും വെട്ടുകയാണെങ്കിൽ ആദ്യം എനിക്കിട്ട് കൊള്ളണം, ഞാൻ അതുപോലെ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നൊക്കെ മഹത്തായ പ്രതിഫലമാണ് ഇത്ര വലിയ വാഗ്ദാനം അബ്രഹാം പിതാവിന് കിട്ടിയത്. പക്ഷെ അബ്രഹാം പിതാവ് അവിടെ ഒരു സംശയം പറയുന്നുണ്ട്. 2 നമ്മൾ വായിക്കുന്നത്, അതിന് അബ്രഹാം, കർത്താവായ യഹോവേ നീ എനിക്ക് എന്തു തരും, ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ, നീ 10 എന്നോട് പറഞ്ഞിട്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് 85 എനിക്ക് ഇതുവരെ മക്കളൊന്നും കിട്ടിയില്ല, എന്റെ അവകാശി ദമ്മശേക്കുകാരനായി എലിയാസർ അത്ര എന്ന് പറഞ്ഞു, നീ എനിക്കൊരു സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് മനസ്സിൽ 10 കഴിഞ്ഞു, 75 വാഗ്ദാനം കിട്ടി, 10 കഴിഞ്ഞിട്ടും ജീവിതത്തിൽ ദൈവനമ്പുരാന്റെ അനുഗ്രഹങ്ങൾ സംഭവിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഉള്ള നിരാശ നമ്മൾ അവിടെ കാണുക. 16:2 അതുകൊണ്ട് ആ നിരാശയിൽ നിന്നുണ്ടാകുന്ന ഒരു സംഭവം കാണുന്നത്, സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിക്കാൻ യഹോവ എന്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എന്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷെ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. ഇത് 85 ആ അധ്യായം 16 അവസാനിക്കും. 16 വായിക്കുന്നു, ഹാഗാർ അബ്രഹാമിന് ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86. അപ്പോൾ 10 കഴിഞ്ഞപ്പോ അവര് സ്വന്തം വിവേകത്തിലൂന്നി, അവര് ഇച്ചിരി സ്പീഡ് കൂട്ടുകയാണ്. പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദാനം നിവർത്തിക്കേണ്ട കോണം, ദൈവത്തിന്റെ സമയം വരെ കാത്തിരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സ്വന്തം വിവേകത്തിലൂന്നുകയാണ്, കുറുക്കുവഴി തേടുകയാണ്. ഇത് ചെയ്യരുത് എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. പിന്നീടുള്ള സംഭവം നിങ്ങൾക്കറിയാം, ഹാഗാറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. ഇസ്മായിൽ ഉണ്ടായി കഴിയുമ്പോൾ അത് മറ്റൊരു ജാതിയായിട്ട് മാറുന്നു, അതിലൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന ചരിത്രത്തെ ബാധിച്ചതായ സംഭവമാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാന്റെ കോണം സാധിക്കണമെന്നുള്ളത്. എബ്രായ ലേഖനം 10:36 ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവത്തിലൊരു സഹിഷ്ണുത ഉണ്ടായിരിക്കണം, ടോളറൻസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. 2 നമ്മൾ കാണുന്ന വ്യക്തി മോശയാണ്. നമുക്കറിയാം മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ച് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്. തടസ്സങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും വലിയ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം പുറപ്പാട് പുസ്തകം 2:11-12 നമ്മൾ കാണുന്നുണ്ട്. മോശ ഫറവോന്റെ രാജകൊട്ടാരത്തിൽ വളർന്നു വന്നു, തന്റെ ജനങ്ങളെ കാണുമ്പോൾ ഒരു വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ഒരു മിസ്രയീമിനെ അവിടെ വെച്ച് അടിച്ചു കൊല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വേറെ ഭാഗങ്ങളൊന്നും വായിക്കേണ്ട കാര്യമില്ല, പശ്ചാത്തലം നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് ഈജിപ്തില് നിന്ന് ഇസ്രയേലിനെ വിടുവിക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോഴ് മോശ സ്വന്തം ആശയത്തിലേക്കൊക്കെ പോയി. മിസ്രയീമിനെ തല്ലിക്കൊല്ലുക, ഒരുത്തിനെ തല്ലിക്കൊല്ലുക. അപ്പോസ്തല പ്രവൃത്തി 7:24-25 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു ആ സംഭവത്തെ പറ്റി. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:24-25 ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് മോശ നിരൂപിച്ചു. അപ്പൊ മോശയുടെ ആഗ്രഹം എന്തായി? ഒരാളെ തല്ലിക്കൊല്ലുമ്പോ ഞാനാണ് ഐ യുവർ ഡെലിവറർ, ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ, ഞാൻ മുഖാന്തരമാണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാകാൻ പോകുന്നതെന്ന് സഹോദരന്മാർ ഗ്രഹിക്കും ഈ സംഭവത്തിലൂടെ എന്ന് മോശ ചിന്തിച്ചു, പക്ഷെ അവർ ഗ്രഹിച്ചില്ല എന്ന തിരുവചനം പറയുകയാണ്. പിന്നീട് ദൈവത്തിന്റെ പദ്ധതി അതിന് സമയമാകുമ്പോൾ മാത്രം നടക്കുകയുള്ളൂ. ഞാൻ വളരെ ബാലിശ്യമായ ഒരു കാര്യം ഇതിനോട് ചേർന്ന് പറയും. ബാലിശ്യം എന്ന് തോന്നുമെങ്കിലും അതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. മോശ ഒരു ദിവസം ഒരാളെ തല്ലിക്കൊന്നു. ഈ മിസ്രൈമുകാരെ തല്ലിക്കൊല്ലാൻ തുടങ്ങിയാൽ ഒരു വർഷം കൊണ്ട് 365 പേരെ തല്ലിക്കൊല്ലാൻ പറ്റത്തുള്ളൂ. 10 വർഷം കൊണ്ട് 3650 പേരെ തല്ലിക്കൊല്ലാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ മിസ്രൈമ്യരെ ദൈവം തമ്പുരാൻ സംഹരിക്കുന്നത് നമുക്കറിയാം, ഉറച്ച മണിക്കൂർ കൊണ്ട് ചെങ്കടൽ പിളർന്ന് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പം ദൈവം മോശയെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷെ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തക്കവണ്ണം മോശയ്ക്ക് സാധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് എന്ന് പ്രോവർബ്സിൽ തന്നെ 3:5 സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വാക്യത്തിന്റെ തൊട്ട് താഴത്തെ വാക്യം 19:3 മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു, അവന്റെ ഹൃദയമോ യഹോവയോട് മുഷിഞ്ഞു പോകുന്നു. മനുഷ്യന്റെ പോഷത്വം അവന്റെ വഴിയെ മറിച്ചു കളയുന്നു എന്ന് പറയുക. One's own folly leads to ruin, and the heart rages against the Lord. അപ്പൊ സ്വന്തം പോഷത്വം കൊണ്ട് വഴികൾ മറിഞ്ഞു പോയി കഴിയുമ്പോ നമ്മുടെ ഹൃദയം മുഷിഞ്ഞു പോകുന്നത് നമ്മളോട് തന്നെയല്ല, ദൈവത്തോടാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ദൈവത്തോട് മുഷിഞ്ഞു പോകുന്ന ജീവിതാനുഭവം സാധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ കാര്യമാണ്. മോശയുടെയും അബ്രഹാമിന്റെയും ഒക്കെ ജീവിതത്തിൽ അത് ഉണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് ദാവീദിനെയാണ്. ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം എന്തോ എന്ന് ചോദിച്ചാൽ ദിനവൃത്താന്ത പുസ്തകം, 1 ദിനവൃത്താന്ത പുസ്തകം 21:1 നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു, ഇനി രാജാവൊക്കെ ആക്കി, രാജഗുഹാസനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം 1 ദിനവൃത്താന്ത 21:1 നമ്മൾ വായിക്കുന്നു. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിനെ തോന്നിച്ചു. സെൻസസ് എടുക്കുക, ഇതൊരു വലിയ പ്രശ്നമായിട്ടാ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നതായ കാര്യം. എന്നാ കാര്യം, ഈ 2 വാക്യത്തിൽ വായിക്കുന്നു, 1 ദിനവൃത്താന്ത 21:2 ദാവീദ് യോവാബിനോടും ജനത്തിന്റെ പ്രഭുക്കന്മാരോടും പറഞ്ഞു, നിങ്ങൾ ചെന്ന് ബേർശേബ മുതൽ ദാൻ വരെ ഇസ്രയേലിന് എണ്ണി അവരുടെ സംഖ്യ ഞാൻ അറിയേണ്ടതിന് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര മോശം രാജാവൊന്നുമല്ല, എന്റെ കീഴിൽ ഇത്ര ജനങ്ങളുണ്ട്, ഇത്ര പേരെ ഞാൻ ലീഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ ചോട്ടാ രാജാവൊന്നുമല്ല, ഞാനൊരു വലിയ രാജാവാണ് എന്ന ഒരു ചിന്തയാണ് വരുന്നത്. 3 വാക്യത്തിൽ യോവാബിന്റെ മറുപടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് യോവാബ് പറഞ്ഞു, യഹോവ തന്റെ ജനത്തെ ഉള്ളതിൽ 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ, എങ്കിലും എന്റെ യജമാനനായ രാജാവേ അവരൊക്കെയും യജമാനന്റെ ദാസന്മാരല്ലയോ, ഈ കാര്യം അന്വേഷിക്കുന്ന എന്തിന്? അപ്പൊ അവനെ നിരുത്സാഹപ്പെടുത്തുക യോവാബ്. എന്നിട്ടും രാജകൽപ്പന അനുസരിച്ച് സെൻസസ് എടുക്കേണ്ടതായിട്ട് വന്നു. പിന്നീടുള്ള സംഭവം നമുക്കറിയാം. 7 വാക്യം ആകുമ്പോഴത്തേനും നമ്മൾ വായിക്കുക, ദൈവത്തിന് ഈ കാര്യം അനിഷ്ടമായിരുന്നത് കൊണ്ട് അവൻ ഇസ്രയേലിനെ ബാധിച്ചു എന്ന് നമ്മൾ കാണുന്നു. അപ്പൊ ഞാൻ വലിയ രാജാവാണെന്നും ഞാൻ എനിക്ക് വലിയ പുകഴ്ചയുണ്ടെന്നും നിഗളവും താഴ്മയില്ലാത്ത അനുഭവം ഒക്കെ ദാവീദിന്റെ ജീവിതത്തിൽ വന്നു. യാക്കോബിന്റെ ലേഖനം 4:6 വായിക്കുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കും അവൻ കൃപ നൽകുന്നു. അതുതന്നെയാണ് സദൃശവാക്യം 3:34 1 പത്രോസ് 5:5 ഒക്കെ നമ്മൾ വായിക്കുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ജനത്തെ മുഴുവൻ ദൈവം തമ്പുരാൻ ബാധിക്കുകയാണ്. അവസാനം കണ്ണുനീരോടെ ദാവീദ് തിരികെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 17 വാക്യത്തിൽ ദാവീദ് ദൈവത്തോട് ജനത്തെ എണ്ണുവാൻ പറഞ്ഞവൻ ഞാനല്ലയോ, ദോഷം ചെയ്ത പാവി ഞാനാകുന്നു, ഈ ആടുകൾ എന്തു ചെയ്തിരിക്കുന്നു എന്നുള്ളത് ദാവീദ് കണ്ണുനീരോടെ പിന്നീട് ദൈവത്തിനതിൽ അപേക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെ എല്ലാ തീഷ്ണതയും പെട്ടെന്ന് കാൽവെക്കാനുള്ള തത്രപ്പാടും നല്ലതല്ല. നാളെ തൊട്ട് ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് എടുത്തു ചാടാനായിട്ട് ജീവിതത്തിൽ സാധ്യമല്ല. ദൈവത്തിന്റെ സമയം കാത്തിരിക്കുവാൻ തക്കവണ്ണം, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്പീഡിൽ പോകുവാൻ തക്കവണ്ണം സാധിക്കണമെന്നുള്ളതാണ് ദാവീദിന്റെ ജീവിതവും നമ്മളെ ഓർപ്പിക്കുന്നത്. മറ്റൊരു വ്യക്തി ശൗലാണ്. 1 ശമൂവേൽ 13:13 നമ്മൾ വായിക്കുന്നുണ്ട്, ശൗല് രാജാസനത്തിലേക്ക് വന്നു കഴിഞ്ഞ സമയത്ത് ദൈവനിബ്രാന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം ബലിയർപ്പിക്കേണ്ടതായ ഒരു ആവശ്യം ഉണ്ടാവുക. 13:13 പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുമ്പം അതിന്റെ 5 വാക്യം വായിക്കുമ്പോൾ, എന്നാൽ ഫെലിസ്തീർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേവരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അങ്ങനെ വരുന്ന സമയത്തോ ഈ ജനം മുഴുവനും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുവാൻ നിൽക്കുകയാണ് ശമൂവേൽ പ്രവാചകൻ പറയുകയാണ്. എന്നാൽ ശമൂവേൽ പ്രവാചകൻ വരാനായിട്ട് ഇച്ചിരി താമസിച്ചു പോയതുകൊണ്ട് ശൗല് തന്നെ ഈ യാഗം അർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, 8-9 വാക്യങ്ങളിൽ, ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 കാത്തിരുന്നു എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറി. അപ്പോൾ ശൗല് ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എന്റെ അടുക്ക കൊണ്ടുവരുവീ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് പിന്നീടുള്ള സംഭവം നമുക്കറിയാം. നീ ചെയ്തതെന്തെന്ന് ചോദിക്കുന്നു. ജനമെന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്റ്റിയർ മിക്മാസിൽ കൂടിയിരിക്കുന്നുവെന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്റ്റിയർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഹോമയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ട് ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യരുതാത്തതായ കാര്യം ചെയ്യുകയാണ് ഈ ശൗൽ രാജാവ്. നമുക്കറിയാം രാജാവിന് അഭിഷേകമുണ്ട്, പ്രവാചകനും അഭിഷേകമുണ്ട്, പുരോഹിതനും അഭിഷേകമുണ്ട്. അഭിഷേകമുണ്ടെന്ന് കരുതി ബലിയർപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം പുരോഹിതന് മാത്രമാണ്, അത് ശമൂവേലിനാണ് ഉള്ളത്. പക്ഷെ അതിനൊരു പുല്ലുവില പോലും കൊടുക്കാതെ ശൗല് ബലിയർപ്പിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? 13-14 വാക്യങ്ങൾ വായിക്കുന്നത് എന്റെ രാജ്യത്വം നിന്നിൽ നിന്നെടുത്ത് നീക്കിക്കളയും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ധൃതി വെച്ച് ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നത് യഹോവയുടെ സമയത്തിനായിട്ട് കാത്തിരിക്കാതെ ഏൽപ്പിക്കപ്പെടാത്ത ഉത്തരവാദിത്വങ്ങളിലേക്ക് എടുത്തു ചാടുന്നതുമൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് ശൗലിന്റെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നു, ഉസ്സ. 2 Samuel 6 നമ്മൾ കാണുന്നുണ്ട്, യഹോവയുടെ പെട്ടകം പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് ശൗലിന്റെ മകനായിരിക്കുന്ന അമീനാദാവിന്റെ വീട്ടിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് 1 Samuel 7:1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. 20 അബീനാദാബിന്റെ വീട്ടിലാണ് ഈ പെട്ടകം ഇരുന്നത്. ആ പെട്ടകം അവിടുന്ന് കൊണ്ടുവരാനായിട്ട് 20 ശേഷം ദാവീദ് ആഗ്രഹിക്കുമ്പോ അബീനാദാബിന്റെ മക്കളായിരിക്കുന്ന ഉസ്സായും അഹിയോയും പെട്ടകത്തോട് ചേർന്നിരുന്ന് തേര് തെളിക്കുകയാണ്. നാക്വാന്റെ മെതിക്കളത്ത് വരുമ്പോൾ കാള വിരണ്ടു പോകുന്നു. ഒരു രഥത്തിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് കാള വിരണ്ടു പോകുന്നു. 10,000 പേര് അവിടെയാണ് ദാവീദ് വലിയ നൃത്തമൊക്കെ ചെയ്തുകൊണ്ട് യഹോവയുടെ പെട്ടകത്തിന് മുൻപിൽ നടക്കുന്നത്. അവിടെ വെച്ച് നാഗോന്റെ മെതിക്കളത്തിൽ വെച്ച് കാള വരേണ്ടത് കൊണ്ട് ഉസ്സ കൈനീട്ടി പെട്ടകം പിടിക്കുകയും അങ്ങനെ അവിടെ വെച്ച് യഹോവ അവനെ സംഹരിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതായ സംഭവമാണല്ലോ. എന്തുകൊണ്ടാണ് ഉസ്സ അവിടെ വെച്ച് സംഹരിക്കപ്പെട്ടത്? സംഖ്യാപുസ്തകം 7:9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശുദ്ധ മന്ദിരം തോളിൽ ചുമക്കേണ്ടത് കെഹാത്യരായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. സംഖ്യാപുസ്തകം 7:9 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അർഹതപ്പെടാത്ത ഒരു കാര്യം ഉസ്സ ചാടി ചെയ്യുന്നത് കൊണ്ടാണ്, ഞാൻ വലിയ കാര്യം ചെയ്തു എന്നുള്ള ഒരു ചിന്ത ഉസ്സായുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അങ്ങനെ അത് അദ്ദേഹം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന കാള വിരണ്ടു എന്നുള്ളതേ ഉള്ളൂ, പെട്ടകം മറിഞ്ഞതായിട്ടൊന്നും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം ഇങ്ങനെ ധാരാളം പശ്ചാത്തലത്തിൽ പ്രതിസന്ധികളുണ്ടായ ധാരാളം ഇടങ്ങളുണ്ട്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ധാരാളം പ്രതിസന്ധി ഉണ്ടാകും. യേശുക്രിസ്തുവോടെ കിടന്ന് ഉറങ്ങുകയാണ്, ശിഷ്യന്മാരെല്ലാം പേടിക്കുകയാണ്. ആ സമയത്തും കർത്താവ് ശാന്തമായിട്ട് അവിടെ ഇരിക്കുക, വഞ്ചി മറിയുമെന്നൊരു തോന്നലുണ്ടാവുകയാണ്. പക്ഷെ വഞ്ചി മറിഞ്ഞൊന്നുമില്ല, ദേവനപുരാൻ എഴുന്നേറ്റ് കാറ്റും ഫോണും അടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടന്റ് എന്നുള്ള ഒരു ഫ്രേസ് പറയാറുണ്ടല്ലോ. ഈ അതിപരിചയം എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ്. 20 വീട്ടിലിരുന്ന സാധനമായത് അതുകൊണ്ടാണ് ഉസ്സ കൈനീട്ടി ഈ പെട്ടകത്തെ പിടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ധൃതി വെച്ച് കാലുവെക്കുന്നവന് പിഴച്ചു പോകുമെന്നുള്ളത് ഉസ്സായുടെ ജീവിതത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പൊ എല്ലാം നല്ല കാര്യമെന്ന് കരുതി പലരും ചെയ്യും, അത് സ്വന്തം തകർച്ചയ്ക്ക് ഇടയാക്കും, സഭയുടെ തകർച്ചയ്ക്ക് ഇടയാകും. പല ഗോഷികളും പലരും കാണിക്കാറുണ്ട്, സഭയിൽ നിന്നുകൊണ്ട് സഭയ്ക്കെതിരെ മാറോലകൾ പുറപ്പെടുവിക്കുക, വിശദീകരിക്കാനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ നടത്തുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, വ്യാജ വർത്തമാനം പരത്തരുത്. പുറപ്പാട് ദിവസം 23:1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നതാ, വ്യാജ വർത്തമാനം പരത്തരുത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ദുഷ്പ്രവണത മറ്റുള്ളവരുടെ വിശദീകരണത്തിന് വേണ്ടി ചെയ്യുന്നതായ കാര്യങ്ങളൊക്കെയാ. പക്ഷെ വിശുദ്ധീകരിക്കപ്പെടാനായിട്ട് നമ്മൾ എന്താ ചെയ്യണം? നമ്മൾ ആദ്യം വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ആത്മീയ മരണം സംഭവിക്കും എന്നുള്ളത് ഉസ്സായുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കാണുന്നതായ കാര്യമാണ്. തത്രപ്പെട്ട് കാൽവിക്കുന്നവനോ പിഴച്ചു പോകും എന്ന് നമ്മൾ കാണുകയാണ്. അവസാനമായിട്ട് നമ്മൾ കാണുന്നു പുതിയ നിയമത്തിൽ നിന്നും കൂടി ഒരാളെ കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ തത്രപ്പെട്ട് കാൽവെച്ച ഒരു സംഭവം നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നീ പാറയാകുന്നു എന്നും സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് നൽകുമെന്നും എല്ലാ ശിഷ്യന്മാരെയും പ്രതികരിച്ചുകൊണ്ടിന്മാരിൽ മൂത്തവനായ പത്രോസിനോട് തമ്പുരാൻ അറിയിച്ചു എന്ന് നമുക്കറിയാം. എന്നാല് ആ വലിയ വാഗ്ദാനം കിട്ടിയ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ധൃതി ഉണ്ടാകുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 52-ാം വാക്യത്തിൽ സെയിന്റ് മാത്യു ചാപ്റ്റർ നമ്പർ 26 വേഴ്സ് നമ്പർ 52 കർത്താവിനെ പിടിക്കാനായിട്ട് എല്ലാവരും വരുന്നതായ ഭടന്മാരെല്ലാവരും പടയാളികൾ വരുന്നതായ സമയത്ത് ഒരു 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 പടയാളിയുടെ ദാസന്റെ കാത് പത്രോസ് അറുത്തു കളയുന്നതായിട്ട് നമുക്കറിയാം. വലത്തെ ചെവി അറുത്തു കളയുന്നു എന്ന്, വലത് ചെവിയ അറുത്തു കളയുന്നതായിട്ട്. ഇപ്പം മുഖത്തോട് മുഖം നോക്കി നിന്നാണ് വലത് കൈ വശമുള്ള പത്രോസ് വെട്ടുന്നതെങ്കിൽ അവന്റെ ഇടത് ചെവിയ അറ്റുപോകേണ്ടത്, അല്ലെങ്കിൽ ഇടത് കൈ ആയിരിക്കണം പത്രോസ് വശം. നമുക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് സാധ്യമല്ല. നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം അങ്ങനെയെങ്കിൽ പുറകിൽ നിന്നായിരിക്കണം അവന്റെ കഴുത്തിന് വെട്ടി, പക്ഷെ അവന്റെ ചെവി അറുത്തുപോയി എന്നുള്ളത് കാണുക. പുറകിൽ നിന്ന് ആക്രമിക്കുന്നത് പോലും ശരിയായ ഒരു നടപടിയല്ല എന്നുള്ളതാണ്. അത്ര ഒരു ധൃതി പത്രോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണെന്നുള്ളത് ഒക്കെ തിരിച്ചറിഞ്ഞ പത്രോസിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ധൃതി ജീവിതത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ യേശുമ്പുരാൻ അരളി ചെയ്യുന്നത് ഹു ഡ്രോ ദ സ്വോർഡ് ബൈ ദ സ്വോർഡ്, വാളെടുക്കുന്നവൻ വാളാൽ വാൾ ഉറയിലെടുക്കുക പത്രോസ് എന്ന് കർത്താവ് പറയുന്നതായിട്ട് നമുക്കറിയാം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവനമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. അത് സമയമാകാം, ചില സംഭവങ്ങളാകാം. ദൈവനമ്പുരാന്റെ ആ ഒരു സമയത്തിന് കാത്തിരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഒന്നാതെ മുമ്പിലേക്ക് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ച സദൃശവാക്യം 19-ാം അധ്യായം 2-ാം വാക്യമായിരുന്നു, പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, പത്രപ്പെട്ട് കാൽ വെക്കുന്നവന് പിഴച്ചു പോകുന്നു. അതിന്റെ 2-ാമത്തെ ഭാഗമാണ് പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്തത്. ഹേസ്റ്റി ഫീറ്റ് മിസ്സസ് ദ വേ, ധൃതി കൂട്ടുന്നവന് വഴി തെറ്റുന്നു എന്നുള്ളത് വ്യക്തികളെ കണ്ടു. അബ്രഹാമിന്റെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ, ശൗലിന്റെ ജീവിതത്തിൽ, ഉസ്സായുടെ ജീവിതത്തിൽ, പത്രോസിന്റെ ജീവിതത്തിലൊക്കെ ധൃതി വെച്ച് കാലുവെച്ചുകൊണ്ട് പിഴച്ചുപോയ ചില സംഭവങ്ങൾ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ പിഴവുകൾ സംഭവിക്കുന്നുവെങ്കിൽ സ്വർഗാരോഹണ പെരുന്നാളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ 40 ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ പിഴവുകളിൽ നിന്ന് നമ്മളെ ക്രമീകരിക്കുകയായിരുന്നു. ഇനി കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം. പിന്നെ പത്രോസിന്റെ ഒക്കെ ജീവിതത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത്, ഞാൻ ദൈവത്തെ അനുസരിക്കുക മാത്രമേ ഉള്ളൂ, ഞാൻ മനുഷ്യരെ ഭയപ്പെടേണ്ടതായ കാര്യമില്ലെന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ സാക്ഷ്യം പറയുന്ന പത്രോസിനെ നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാനസ്ഥരായി നിലനിന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വശംവദരായിക്കൊണ്ട് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തോടുകൂടിയുള്ള അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഹബക്കൂക്ക് പ്രവചനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നു, ദർശനത്തിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം.
സദൃശ്യവാക്യങ്ങൾ 19-ാം അധ്യായം 2-ാം വാക്യം പ്രധാനമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട പി സി ജോർജിച്ച് നടത്തിയ അനുഗ്രഹീതമായ ധ്യാനത്തിനായിട്ട് അച്ഛനോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ വാക്യം വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ്. ഞാന് ഈ വാക്യത്തിലെ ആ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. ഈ പരിജ്ഞാനമില്ലാത്ത മനസ്സും തത്രപ്പെട്ട കാലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സംഗതി. നമ്മളിപ്പോ ഈ സങ്കീർത്തനങ്ങളും സദൃശവാക്യങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മൂന്നാമത് 19:3 നോക്കിയാൽ മനുഷ്യന്റെ പോഷത്വം, രണ്ടാമത്തെ വാക്യം എന്താ പറയുന്നത്, അവന്റെ ഹൃദയം. പോഷത്വവും ഹൃദയവും സംബന്ധിച്ച് ബന്ധമുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ സമ്പത്ത്, 4 വാക്യത്തിൽ സമ്പത്ത് സ്നേഹിതന്മാരെ വർദ്ധിപ്പിക്കുന്നു. എളിയവനോ, സമ്പത്തും സമ്പത്തുള്ളവന്റെയും എളിയവന്റെയും ഹൃദയം. അപ്പൊ അതിൽ ബന്ധപ്പെട്ട കഴിയാം. കള്ളസാക്ഷിക്ക് ശിക്ഷ വരാതിരിക്കില്ല. രണ്ടാമത്തത് ഫോഴ്സ്, കള്ളസാക്ഷിയും ഫോഴ്സും അത് ബന്ധപ്പെട്ട സംഗതി. അപ്പൊ അങ്ങനെ അതാണ് ഈ സങ്കീർത്തനത്തിന്റെയും സദൃശ്യവാക്യത്തിന്റെ ഒരു ശൈലിയാണ്. അതൊരു ഒരു ലിറ്റററി സ്റ്റൈലാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ പരിജ്ഞാനമില്ലാത്ത മനസ്സും കഷ്ടപ്പെട്ട കാലം എന്ന് പറയുമ്പോ ആ ശൈലി വരുന്നതാണെന്ന് നമുക്ക് സംശയത്തിൽ. സത്യത്തിൽ ഈ മനുഷ്യന്റെ നടപ്പ് മനസ്സിന്റെ നിയന്ത്രണം ആയിരിക്കണം. അതുകൊണ്ടാണ് അതാണ് നമുക്ക് സാമ്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ നടപ്പ് മനസ്സിന്റെ നിയന്ത്രണമായിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ മറ്റ് വാക്യമായിട്ട് ചിന്തിച്ചാൽ പരിജ്ഞാനമില്ലാത്ത മനസ്സ് പറയുന്ന മനസ്സ് നന്നല്ല എന്ന് പറഞ്ഞ അടുത്ത വാക്യം പഠിക്കിയത് ചഞ്ചലപ്പെട്ട ഹൃദയം എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു ആ സങ്കീർത്തന ശൈലിയിലുള്ള ഒരു വാക്യമായിരുന്നെങ്കിൽ ആ ഒരു നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ശൈലി, ആ ശൈലിയിലുള്ള ഒരു വാക്യമാണ് രണ്ടാമത്തെ വാക്യമെങ്കിൽ പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടിയത് ചഞ്ചലപ്പെട്ട ഹൃദയമോ പിഴച്ചു പോകുന്നു എന്നായിരുന്നു വരേണ്ടി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല, വസ്ത്രപ്പെട്ട കാൽ വയ്ക്കുന്നവനോ പിഴച്ചു പോകുന്നു. ഈ മനസ്സും നമ്മുടെ നടപ്പും വളരെയേറെ ബന്ധപ്പെട്ടുള്ളതാണ് എന്നുള്ളത് ഈ സങ്കീർത്തന ഭാഗത്ത് പ്രധാനമായിട്ടുള്ളത്. ഈ വാച്ചനാണെങ്കിൽ 4-5 ജീവിതത്തിലെ വേർവുകളെ പറ്റി പറഞ്ഞു. അബ്രഹാമിന്റെ ജീവിതത്തിലെ, ദാവീദിന്റെ ജീവിതത്തിലെ, ശൗലിന്റെ ജീവിതത്തിലെ, ഉസ്സായിയുടെ ജീവിതത്തിലെ, ഈ മനുഷ്യരെല്ലാവരും തന്നെ വേദപുസ്തകത്തിലെ വളരെ ശ്രേഷ്ഠരായ കഥാപാത്രങ്ങളായി. ഇപ്പൊ ശൗലിന്റെ ജീവിതത്തിലും ഒക്കെ ചില പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അബ്രഹാം മുതൽ പത്രോസ് വരെയുള്ള ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവര്, ദൈവം വിളിച്ചവര്, ദൈവത്തിന്റെ ആത്മാവിനെ നൽകിയവര്, ദൈവം കൂടെ നടന്നവര്, ഇവരൊക്കെയാണ്. ഇതൊക്കെയാണെങ്കിലും അവരുടെ മനസ്സും അവരുടെ കാൽവയ്പ്പും ചില സന്ദർഭങ്ങളിലൊക്കെ പിഴച്ചു പോയിട്ടുണ്ട്. മനസ്സ് പിഴച്ചു, അതുകൊണ്ട് തന്നെ കാൽവയ്പ്പും മനസ്സിനെ ശ്രദ്ധിക്കാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ, മനസ്സ് ശിക്ഷിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, മനസ്സ് വിശുദ്ധമാക്കി വയ്ക്കുവാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമ്മുടെ കാൽവയ്പ്പുകൾ പാളിപ്പോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അത് നമ്മൾ ഗൗരവമായിട്ട് തന്നെ കാണാം. മനസ്സും നമ്മുടെ പ്രവൃത്തികളും തമ്മിൽ അത് പൊരുത്തപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. തന്നെയല്ല ഈ വേദഭാഗത്തിന്റെ അതിന്റെ ഭാഷാ ശൈലി തന്നെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ മറ്റ് ആ 19 അധ്യായം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സങ്കീർത്തനത്തിന്റെ ശൈലിയിലാണ്, സങ്കീർത്തന ഭാഷാ ശൈലിയിലാണ് ഈ സദൃശ്യവാക്യങ്ങളുടെ ഈ ശൈലിയും ഉള്ളത്. അവിടെ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ശൈലിയിൽ മനസ്സും നമ്മുടെ കാൽവിസും തമ്മിൽ വളരെ ആ ശൈലിയുടെ എഴുതുമ്പോ മനസ്സും കാൽവിസും തമ്മിലുള്ള ആ ബന്ധത്തെ അല്ലെങ്കിൽ മനസ്സിനെ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ നടപ്പ് ശരിയാക്കാൻ തോന്നണം, മനസ്സിനെ എത്രമാത്രം വിശുദ്ധമായി ഡിസിപ്ലിൻ ചെയ്യണം എന്നുള്ളതിനെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സംഗതിയാണ്.
സത്യത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അച്ചടക്കം എന്ന് പറയുന്നത് മനസ്സിന്റെ അച്ചടക്കം. മനസ്സിന്റെ അച്ചടക്കം വന്നു കഴിയുമ്പോൾ ബുദ്ധിയുടെ ഡിസിപ്ലിൻ ഉണ്ടാകും, ഹൃദയത്തിന്റെ നിർമ്മലത ഉണ്ടാകും, പ്രവൃത്തികളുടെ ശ്രേഷ്ഠതയുണ്ടാകും, മറ്റ് ചേരികളുടെ ശ്രേഷ്ഠതയുണ്ടാകും, നമ്മുടെ ചിന്തകളുടെ വിശാലതയുണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുന്നത് മനസ്സിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് മനസ്സിനെ നമ്മള് വിശുദ്ധമാക്കാൻ പ്രധാനപ്പെട്ട മനസ്സിനെ വിശുദ്ധമാക്കാനായിട്ട് ഇവിടെ ഈ സദൃശ്യവാക്യക്കാരൻ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനമില്ലാത്ത മനസ്സെന്നാണ് പറഞ്ഞത്. പരിജ്ഞാനമില്ലാത്ത, അപ്പൊ ഈ ഡിവൈൻ വിസ്ഡമാണ്, ഡിവൈൻ വിസ്ഡമാണ് സത്യത്തിൽ മനസ്സിനെ വിശുദ്ധമാക്കുന്നത്. ജ്ഞാനം ആണ് മനസ്സിനെ വിശുദ്ധമാക്കുന്നത്. പരിജ്ഞാനം ഇല്ലെങ്കിൽ മനസ്സ് വിശുദ്ധമാകുന്നില്ല, മനസ്സ് വിശുദ്ധമാകുന്നില്ലെങ്കിൽ ദുർനടപ്പുണ്ടാകും. അതാണ് ഈ സത്യത്തിൽ ഈ സങ്കീർത്തനത്തിന്റെ, ഈ സങ്കീർത്തന രണ്ടാമധ്യായം ഈ സദൃശ്യവാക്യങ്ങളിലെ 19-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ എസൻസ് എന്ന് പറയുന്ന പരിജ്ഞാനമില്ലെങ്കിൽ, ഡിവൈൻ വിസ്ഡം നമുക്കില്ലെങ്കിൽ മനസ്സ് ശുദ്ധമാകില്ല. മനസ്സ് ശുദ്ധമാകുന്നില്ലെങ്കിൽ ദുർനടപ്പുണ്ടാകും. അതാ ഈ ഈ സദൃശ്യവാക്യങ്ങളിലെ ഈ ഈ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട. പരിജ്ഞാനമില്ലാത്തതിനാൽ എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പ്രവാചകൻ വിലപിക്കുന്നുണ്ട്. പുരോഹിതന്മാരെ പറ്റി പറഞ്ഞുകൊണ്ടാണ് പുരോഹിതന്മാരോട് പറയുന്നു, നിങ്ങൾ എന്റെ ജനത്തിന് ജ്ഞാനം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട്, അവരെ ദൈവിക ജ്ഞാനത്തിൽ അവരെ നിറയ്ക്കാത്തത് കൊണ്ട്, അവരെ ദൈവിക ജ്ഞാനത്തിൽ നിറവുള്ളവരാക്കാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാരെ ശക്തമായ ഭാഷയിൽ ശകാരിക്കുന്നുണ്ട് പ്രവാചകൻ. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം, പരിജ്ഞാനം, ദൈവിക ജ്ഞാനം, ദൈവിക ഡിവൈൻ വിസ്ഡം, അത് നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ മനസ്സിന്റെ വിശുദ്ധി ആണ് നമ്മുടെ നടപ്പുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ രീതികൾ നമ്മെ അനുഗ്രഹത്തിന്റെ പാതയിലൂടെ നമ്മെ നയിക്കുന്നു. ആ ഒരു ശ്രേഷ്ഠമായ ചിന്ത ഇന്ന് ഈ വേദവാക്യ പഠനത്തിലൂടെ നമുക്ക് ഉണ്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട ആനുവേഴ്സിനോടുള്ള സന്തോഷവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകൾക്ക് പ്രത്യേകിച്ച് പുതിയ സ്ഥലത്തേക്ക് കാത്തെടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാകുവാനും തുടർന്ന് പുതിയ രോഗികളുടെ ചുമതല ഭംഗിയായി നിർവഹിക്കുവാനും കിട്ടും അച്ഛനെ ദൈവം അനുഗ്രഹിച്ചിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായകസംഘം ഗാനം ആലപിക്കുന്നതും തുടർന്ന് അദ്ദേഹത്തെ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 234-ാമത്തെ പേജില് മോർ അഫ്രൈമിന്റെ അനുതാപത്തിന്റെ കീർത്തനത്തിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചിടട്ടെ എന്നാരംഭിക്കുന്ന ഗീതം ചേർന്ന ദൈവത്തിന് സമർപ്പിക്കാം.
അന്യായത്തിൽ നിന്നെ കൈകൾ വിരമിച്ചിടട്ടെ, സൽക്കർമ്മങ്ങൾക്കായവകൾ വീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുകൾക്കും മാർഗത്തിൽ വയ്ക്കുന്നതിനിടയാകരുതേ, സന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ, അനുതാപത്തോടു കൂടി വഹാ പുറവിളി നെടുവീർപ്പുകളാലേ ഉള്ളിനു തുല്യം വാ. പിതാവേ പാപങ്ങളെയോ തുണ്ടാകും മുറവിളിയാലേ മെഴുകുന്നതുപോലൊരു ഗീടും ബ്രഹ്മലതീത്തം നൽകണമേ സത്യന്തക സ്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നു എപ്പോഴുമുണ്ടായിടുന്ന ബ്രഹ്മലതീത്തം നൽകണമേ ദുർനീതിക ദുശ്ചിന്തകളൽ എല്ലാ വകതിൻ മകളെയും എത്രയോ മകള താക്കുന്ന നിർമ്മലചിത്തം നൽകണമേ അൻപുടയോടെ ഇതുപോലെ ആശയമെന്നിൽ നീതന്നോ പാപമകന്നും നിൻ ചേർച്ച ണമേ വിശുദ്ധ പാവിനെ നീ എന്റെ മനസ്സിലിരും വേണമേ അതിൽ നിന്നു ദുരാത്മാക്കള നീ തീരത്തേടത്താക്കണമേ നമോദീസായുടെ വെള്ളം എന്നിൽ സ്ഥിതി ചെയ്യുന്നയ്യോ കർത്താവേ ദുഷ്ടാത്മാക്കൾ തെന്നിലിരിപ്പിടമേ കരുതേ എന്നോട് ജീവൻ കാത്തിടുമൻ നാദാ നിനക്കെന്നോ സ്തോത്രം ഇരുലോകത്തിലുമീ എന്നിലുമുണ്ടായിടട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് പേരുകള്, ഒന്ന് നാട്ടില് ബഹുമാനപ്പെട്ട ടി ജോർജസൻ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ബിജോയ് റജി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് കാർ ആക്സിഡന്റിൽ ഫിലാൽ നമ്മുടെ സഭയിൽപ്പെട്ട ഒരു കുട്ടി മരിക്കുകയുണ്ടായി. അമ്മകന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബത്തിന് ആശ്വാസം ലഭിക്കാനൊക്കെ വേണം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അതുപോലെ തന്നെ മർത്തോമ സഭയിൽപ്പെട്ട ഡോക്ടർ സാം വർഗീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് സാൻ അന്റോണി വെച്ച് പ്രത്യേകമായിട്ട് മരണപ്പെട്ടു. അദ്ദേഹത്തെ ഹോസ്പിറ്റലില് വളരെ ക്രിട്ടിക്കലായിട്ട് കഴിയുന്ന വെന്റിലേറ്ററിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ കുമാരുടെ പി സി വർഗീസ് പറയുന്ന അച്ഛന് കോട്ടയത്ത് ഒരു ആക്സിഡന്റിൽ പെട്ട് കഴിയുന്നു. അദ്ദേഹം റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർജറിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കോട്ടയത്ത് ജസിരാജു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരണപ്പെട്ടു. സഹോദരിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ക്രിസ്റ്റീന എന്നൊരു പറയുന്ന ഒരു പെൺകുട്ടി, അദ്ദേഹത്തിന് അമ്മകൾക്ക് പരീക്ഷ ചെയ്യേണ്ടക്കവണ്ണം ഒരുങ്ങുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട്. അതോടൊപ്പം സർജറി കഴിഞ്ഞ് സുഖം പ്രാപിക്കുന്ന വർഗീസ്, ഫ്രൈസ്, അതുപോലെ തന്നെ രാജി ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് ചികിത്സയിൽ കഴിയുന്നു. അതുപോലെ തന്നെ സാമുവൽ ഡാൻ ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കും.
കൂടാതെ ഡാലസ് സിഒഐ, സെന്റ് മേരി സിഒഐ ചർച്ചില് രാജു ഈ കഴിഞ്ഞ വെളുപ്പിനെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രത്യേകിച്ച് അദാസനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ശൂരനാട് കോൺവെന്റിലെ മോനികൊച്ചമ്മ വളരെ സുഖമില്ലാതെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. റോബിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഈ സമയത്ത് സമർപ്പിക്കാം. ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഒരുമിച്ച് കൂടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ലഭ്യമായിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസരെ പ്രത്യേകമായി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവേ, തിരുനാമത്തിൽ ഒരിക്കൽ കൂടെ അവിടുത്തെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാനും കർത്താവെ അങ്ങെ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ കൃപകളെ ഓർത്ത് അങ്ങേ സ്തുതിപ്പാനും ഞങ്ങളുടെ ആവശ്യങ്ങളെ വിശ്വാസപൂർവം തിരുസന്നിധിയിൽ സമർപ്പിക്കാനുമായി ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ സമയം ചിലവിടുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും അനേകർക്ക് സൗഖ്യമായി ആശ്വാസമായി അവരുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും രൂപാന്തരപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകാൽ തിരുവുമ്പാകെ പ്രാർത്ഥനപൂർവം സമർപ്പിച്ചിരിക്കുന്ന ഈ ദാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവിടുന്ന് നിന്റെ മക്കളോട് തിരുവള്ളം തോന്നണമേ. അവരുടെ വേദനകൾക്കും അവരുടെ രോഗങ്ങൾക്കും അവരുടെ പ്രതിസന്ധികൾക്കും അവിടുന്ന് ആശ്വാസം പകർന്നു കൊടുക്കണമേ. അനേകർ അവിടുത്തെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്ന സൗഖ്യത്തോടെ കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തിയതുപോലെ ഈ നിന്റെ മക്കളുടെ ഈ രോഗാവസ്ഥയിലും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ അവിടുത്തെ പ്രത്യാശയിൽ നിറയുവാനും അവിടുത്തെ സൗഖ്യം പ്രാപിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഈ നിന്റെ ദാസരെ അവിടുന്ന് സഹായിക്കണമേ. അവിടുന്ന് മരുന്നുകളിലൊക്കെ അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. സൗഖ്യമാക്കുന്ന പ്രത്യാശ പകരുന്ന അവിടുത്തെ പരിശുദ്ധാത്മ ദാനം അവർക്ക് നൽകണമേ. അവരുടെ എല്ലാ പരിശോധനകളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. യഥാർത്ഥ രോഗം കണ്ടെത്തുവാനും സൗഖ്യം പ്രാപിപ്പാനും കർത്താവെ അവരെ സഹായിക്കണമേ. അവരെ പരിചരിക്കുന്ന എല്ലാ കരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കാവശ്യമായ എല്ലാ സൗഖ്യത്തെയും അവർക്കാവശ്യമായ സൗമ്യനസ്സത്തെയും അവിടുന്ന് നൽകണമേ. പ്രത്യേകിച്ച് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളെയും തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. നേപ്പാളിൽ നടന്നതായ പ്രതിസന്ധി, അവിടെ ജീവൻ നഷ്ടപ്പെട്ട അനേകായിരങ്ങൾ, അവർക്ക് വേണ്ടി നടക്കുന്നതായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ എല്ലാം തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ അവിടുത്തെ ദിവ്യ സാന്നിധ്യം കൂടെ ഇരുന്ന ഇതൊക്കെയും അവിടുത്തെ പഴയ പോലെയുള്ള ഒരു ജീവിതം തിരികെ കൈവരുത്തുവാൻ തക്കവണ്ണമുള്ളതായ നല്ല ശ്രമങ്ങളായി, പരിശ്രമങ്ങളായി, അതിനുള്ള ശക്തികളായി അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒഴിഞ്ഞ കുടങ്ങളായി നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നിറഞ്ഞ കുടങ്ങളായി മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേട്ട വചനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന്റെ അനുഭവമായി തീരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. നല്ല മനസ്സുകളുടെ ഉടമയായി തീരുവാനും നിങ്ങളുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സും ചെയ്തികളും ഒരുപോലെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാനും അവിടുന്ന് സഹായിക്കണമേ. തിരുവചനം സംസാരിച്ച ദാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടുതലായ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് പകർന്നു നൽകണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യമുള്ള ദൈവികമായ നടപടി പ്രകാരം ജീവിക്കുന്ന നല്ല കുടുംബങ്ങളായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ആക്കണമേ. എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, ജോലിയിലായിരിക്കുന്നവർ, വിവിധങ്ങളായ പ്രതിസന്ധികളിൽ കഴിയുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളിലേക്ക് തിരിയുന്നതിനുള്ള നല്ല അവസരങ്ങൾ അവർക്ക് നൽകണമേ. നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും വളരുവാനും കർത്താവെ ലഭിക്കുന്ന ദാനങ്ങളൊക്കെ അവിടുത്തെ നന്മകളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അവരുടെ ജീവിതത്തിന്റെ നാടുകളൊക്കെയും അവിടുന്നിടയാക്കണമേ. കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്ത എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ആകുന്നു കുടുംബം സൃഷ്ടിച്ചത്. അന്യോന്യം സ്നേഹിക്കുവാനും സഹകരിക്കുവാനും അന്യോന്യം സന്തോഷം പങ്കിടുവാനും ഒക്കെയുള്ള നല്ല വേദിയായിട്ട് അവിടുന്ന് സൃഷ്ടിച്ച കുടുംബത്തിൽ അനേക പ്രതിസന്ധികൾ മൂലം വലയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്നെ മുൻനിർത്തി അന്യോന്യം സ്നേഹിക്കുവാനും സഹിക്കുവാനും തക്ക ഉള്ളതായ മനോഭാവവും ദൈവികമായ പരിവേഷവും നൽകണമേ. കുടുംബങ്ങൾ കർത്താവെ നിങ്ങളിലേക്കുള്ള നല്ല ആദായപ്പെടുത്തുന്ന മക്കളെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായ നല്ല ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് ആക്കി തീർക്കണമേ. ഞങ്ങളുടെ സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കടന്നു വരുന്ന ഫാമിലി കോൺഫറൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയായിരിക്കുന്ന ഭദ്രാസനങ്ങളെയും എന്നെ നയിക്കുന്ന അഭിമന്യ തിരുമേനിമാരെയും എല്ലാ വൈദിക ശ്രേഷ്ഠരെയും എല്ലാ വിശ്വാസ സമൂഹത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനായി കർത്താവെ തിരുവാൻ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. നാഥ ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് പ്രയാസത്തിലും മാനസിക സമ്മർദ്ദത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുള്ള പ്രത്യാശ അവിടുന്ന് കൊടുക്കണമേ. ഞങ്ങളുടെ എല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി തിരുവമ്പാകെ വീണ്ടും അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യാചനകൾക്ക് അവിടുന്ന് നല്ല ഉത്തരമരുളി. ഈ നിന്റെ മക്കളെയൊക്കെ സൗഖ്യമാക്കുവാനും വിലപിച്ചിരിക്കുന്നവർ ആശ്വാസം കണ്ടെത്തുവാനും അനേക പ്രയാസങ്ങളിലിരിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷയുടെ വെളിച്ചമുണ്ടാകുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നും വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ദേവജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന ആരോഹായുടെ സമ്മതവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ചിരിക്കുന്ന നിന്റെ മക്കളുള്ളവർക്ക് ഞങ്ങൾ പ്രത്യേകമായിട്ട് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടെ ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടെ കർത്താവ് ഞങ്ങൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകുന്ന
ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേക നേതൃത്വം കൊടുക്കുന്ന തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രേഷ്ഠമായ വചനം തന്ന് നമ്മൾ അനുഗ്രഹിച്ച വന്നിയ പി സി ഓറസിനുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധിര വൈദിക ശ്രേഷ്ഠയോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച രാജൻ, എല്ലാവരെയും പറഞ്ഞു ദൈവകാര്യം ഇരിക്കട്ടെ. ആമേൻ.